യാക്കോബിന്റെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.
ദൈവമഹത്വപ്പെടുമാറായിട്ട് ഇന്ന് രാത്രി ഇവിടെയുള്ള അധികമൊക്കെ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാതെ കൊള്ളും. ദൈവം ഒരുക്കി തന്നായി സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ഇവരുടെ എല്ലാ ദൈവമുഖവുമായിട്ട് ഒന്നിച്ച് പ്രകാരം ആരാധനയ്ക്കുള്ള സമയം ലഭിച്ചതിൽ, അതുകൂടാതെ ദൈവത്തിന്റെ കാര്യം സംസാരിക്കാൻ തക്കണം ഈ രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിച്ചതിൽ എന്റെ ഹൃദയമായ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കും. കഴിഞ്ഞ 17 വർഷമായി വടക്കേണ്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കേണ്ടിയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ 200 വിശ്വാസികളെ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പ്രദേശത്തെ വേലി ഓർത്ത് പ്രവർത്തനം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കും. നമ്മൾ വായിച്ചതായ വേദവാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്കത്തിൽ ജീവിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. യാക്കോബിന്റെ ഈ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളെ വന്ദനം ചെയ്തുകൊണ്ട് എഴുതുന്നതായ ഒരു ലേഖനമാണ്. യാക്കോബ് ഈ ലേഖനത്തിൽ പ്രത്യേകമായി വിവരിക്കുന്ന ഒന്ന് രണ്ട് വിഷയമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയായി യാക്കോബിനെ കാണുവാൻ കഴിയും. നിങ്ങൾ ധീരമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തത്ത് കർത്താവിന്റെ നാമത്തിൽ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും എന്നല്ല, താൻ വിശ്വാസത്താൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ലേഖനം ആരംഭിക്കുമ്പോൾ പരിശോധനകളെ കുറിച്ച് താൻ പറഞ്ഞിട്ട് അതിനെ ചുരുക്കമായി താൻ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് എന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാ, അവർ കൊള്ളാവുന്നതിനായി തുറന്ന ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്യത്തെ ജീവിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് നിലയിലുള്ളതായ പരീക്ഷകൾ നമ്മളെ അഭിമുഖീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ദൈവത്താനുള്ള പരീക്ഷ, രണ്ട് പിശാചിനാനുള്ള പരീക്ഷ. പിശാചിനാനുള്ള പരീക്ഷയെ കുറിച്ച് മത്തായി സുവിശേഷം 4 ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ദൈവം തന്റെ കുഞ്ഞുങ്ങളെയും പരീക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 22 ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ എന്നാൽ എന്നാരംഭിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് നിലയിലുള്ളതായ പരീക്ഷകൾ നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ പരീക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കട്ടെ, ഏതൊരു വ്യക്തിയെയും ദൈവം പരീക്ഷിക്കും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി തെളിയിക്കപ്പെടുവാൻ തക്കുന്ന സാധ്യമല്ല. നമ്മൾ തലയിൽ തുണിയൊക്കെ ഇട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുവന്റെ ഭക്തി, ഒരുവന്റെ വിശ്വാസത്തിന്റെ ഭക്തി, ഒരു സഹോദര ഭക്തി നമുക്ക് തെളിയിക്കുവാൻ തക്ക നോക്കത്തില്ല. എന്നാൽ പ്രശ്നങ്ങൾ കൂടി കയറിയിറങ്ങുന്നതാണ് ആരാണ് യഥാർത്ഥ ഭക്തനെന്ന് തിരിച്ചറിയുന്നത്. ഏതൊരു വ്യക്തിയും സത്യസ്ഥനായ ദൈവം എത്ര വലിയ വ്യക്തിയാണെങ്കിലും അവരെ പരീക്ഷകൾ കൂടി കയറ്റി ഇറക്കി യഥാർത്ഥമായ വിശ്വാസിയാവോ എന്ന് തെളിയിച്ചിട്ടുള്ളതായ പല സന്ദർഭങ്ങൾ ദൈവത്തിന്റെ വഴി നമുക്ക് കാണുവാൻ തക്കുന്ന കാര്യം. ഇന്ന് രാത്രികാലം 3 വ്യക്തികളെ കുറിച്ച് ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ച് ദൈവം അവരുടെ വിശ്വാസം തെളിയിച്ചത്, അവരുടെ ഭക്തി തെളിയിച്ചത് പ്രശ്നങ്ങൾ കൂടി കയറ്റി ഇറക്കിയാണെന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് പറയുവാൻ തക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ എന്നാൽ എന്നാരംഭിക്കുന്നു. അബ്രഹാം എന്ന് പറഞ്ഞത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി ആഗ്രഹിക്കാം എന്ന് അബ്രഹാമിനോട് പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം സാറായുടെ ആ കാര്യം പറഞ്ഞേനെ. അവർ രണ്ടുപേരുടെ സാറായുടെ വിഷയം പറഞ്ഞാൽ ഉടനെ പറയും അന്ന ഞാനിവിടെ വരാന്ന് പറഞ്ഞ് അവർ ഇസ്മായിലിനെ അന്നേരം കൊണ്ടുപോയി ആഗ്രഹിച്ചേനെ. എന്നാൽ ദൈവം എടുത്തു പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാം എന്ന് എടുത്തു പറഞ്ഞു. അതെടുത്തു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും ഇസ്മായിലിനെ അന്നേരം കൊണ്ടുപോയി യാഗം കഴിച്ചത്. എന്നാൽ ദൈവം അപ്രകാരം നടക്കും എന്നറിയാവുന്നതുകൊണ്ട് അതെടുത്തു വ്യക്തമാക്കി അപ്രകാരനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാം. ദൈവമക്കളെ, അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. ഒരു വലിയ പ്രശ്നത്തിന് നടുവിൽ അബ്രഹാം ആയിരിക്കുകയാണ്. വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ചതായ മകനെ ഇപ്പോൾ ദൈവം പറയുന്നു കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ. ഈ പരീക്ഷയിൽ ഏതൊരു വ്യക്തിയും തോറ്റുപോകാമെന്ന പരീക്ഷയാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാമിനുണ്ടായപ്പോൾ അബ്രഹാം 3 നിലയിലുള്ള ക്രമീകരണം അവിടെ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് അവൻ അധികാരത്തിൽ എഴുന്നേറ്റു കഴുതയ്ക്ക് കൂപ്പ് ഒരു ഒരുക്കം ഒരു പ്രിപ്പറേഷൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. എന്തിനാണ് ഈ ഒരുങ്ങുന്ന അറിയാമോ? ദൈവം കൽപ്പിച്ചതുപോലെ ഒരു യാഗത്തിന് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ ഒരാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവത്തിന്റെ ജനമേ അബ്രഹാം കാണിച്ചതുപോലെ നമുക്കൊരു ഒരുക്കം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിട്ടൊരുങ്ങാനല്ല, ഒരുക്കത്തോടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ പട്ടണക്കാറ്റും അറിയും പച്ചയും അറിയും ഒരുക്കിയ സുഗന്ധവർഗവുമായി കല്ലറിലേക്ക് കടന്നു വരുന്നു. ഒരുക്കിയ സുഗന്ധവർഗവുമായി അവിടെ ചെന്ന് ഒരുക്കിയല്ലായിരുന്നു അവർ, അവിടുത്തെ ഒരുക്കിയ അവസ്ഥയിലാണ് കടന്നു വന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ ഒരുങ്ങിയ അവസ്ഥയിൽ കടന്നു വരാമെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുവാൻ തന്നെയായിട്ട് അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി. അബ്രഹാം സാറായോട് ഈ വിഷയം പറഞ്ഞില്ല. സാറായോട് പറഞ്ഞു ഒരു യാത്രയുണ്ട്, ഒരു ആരാധനയുണ്ട്, ഇത്രയും മാത്രമേ പറഞ്ഞു. സാറായോട് ഈ വിഷയം പറയുകയാണെങ്കിൽ നിശ്ചയമായും ഈ ആരാധന അല്ലെങ്കിൽ ഈ യാഗം നടക്കുന്നില്ല. കാരണം ആ അപ്പഴാ സാറായോട് പറയാം, നിങ്ങൾ രാത്രി ദൈവനോട് പറഞ്ഞു നമ്മളെ മകനെ കൊണ്ട് യാഗം കഴിക്കാം, ഇസ്രായേലിനെ കൊണ്ട് യാഗം കഴിക്കാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പോണം എന്ന് പറഞ്ഞാൽ സാറാ ആയിട്ട് ഒറ്റയ്ക്ക് അതിനെ എതിർത്താൽ ആ അബ്രഹാമിനെ തടയുവാൻ നമുക്ക് നോക്കുന്നില്ല. പക്ഷെ സാറായിട്ട് ഒരു കാര്യം ചെയ്യാം, അബ്രഹാമിന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികളുണ്ട്. സാറായി എന്തറിയാമോ, അവരോട് ചെന്ന് പറയും, അയ്യോ എന്റെ ഭർത്താവ് എന്തോ പേക്കനാവ് കണ്ടു, എന്റെ മകനെ കൊണ്ട് കൊല്ലാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ ഈ കാർത്തിയെ ഇടപെടണമെന്ന് പറഞ്ഞാൽ അവരെല്ലാതെ കുടിച്ച് പിടിച്ച് അബ്രഹാമിനെ തൂളെ പിടിച്ച് അവർ കിട്ടും. ആരാണ് നടക്കുന്നില്ല ചെറു ഭാര്യമാരുടെ എല്ലാ കാര്യം ഒന്ന് തുറന്നു പറയാറുണ്ട്. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയാൻ മേല. എന്നാൽ അബ്രഹാമിന് നോക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയം ഒന്നും അബ്രഹാം സാറായോട് പറയത്തില്ല. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്ത് ചെയ്തു? അധികാരം എഴുന്നേറ്റു. എന്നാൽ ആരാധനുണ്ടെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. രണ്ടാമത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ ക്രമീകരണം എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹാമും ബാല്യക്കാരും അവർ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് അബ്രഹാം ദൂരെ നിന്ന് ആ മല കണ്ടു. പറഞ്ഞ അബ്രഹാം എന്തറിയാമോ, ബാല്യക്കാരും പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുത്തി, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. രണ്ടാമത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ക്രമീകരണം എന്ന് പറഞ്ഞത് ഒരു സപ്രേഷൻ. എന്താണ് ചെയ്തത്? ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക, ഇന്ന് രാത്രി കാലം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവത്തിന്റെ ജനമേ നമ്മുടെ ജീവിതത്തിലുള്ള ബാല്യക്കാര് നമ്മൾ ഒഴിച്ചു നിർത്തണം. ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ബാല്യക്കാരുണ്ടെങ്കിൽ അവരെ ഒഴിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമുണ്ട്. അവരെ ഒഴിച്ചു നിർത്തിയില്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിപ്പാൻ ഒക്കെ നോക്കത്തില്ല. ബാല്യക്കാർ ആരാധനയ്ക്ക് വന്നാൽ ആരാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് അബ്രഹാം ബാല്യക്കാരെന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഇരിപ്പി, ഈ സമയം ഞാൻ മുടിയപുത്രന്റെ കാര്യം ഓർക്കുക. കുടിയമ്പുത്രൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മൂത്ത മകൻ വയലിലായിരുന്നു, അവന് ഭവനത്തിൽ വന്ന വ്യത്യാസം അറിഞ്ഞില്ല. അവൻ അങ്ങോട്ട് ഇറങ്ങി മാറാൻ നോക്കിയിരുന്നു, ഭവനത്തിൽ ആകപ്പാറ നൃത്തം, വലിയൊരു വ്യത്യാസം, സമയ വീട്ടിൽ ഉണർവ്, ഇതെല്ലാം വന്നപ്പോ മൂത്തവനോട് ഇല്ലായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോ വലിയ കൊട്ടും ബഹളും വീട്ടിൽ ഉണർവ്. എന്നാ ഇവൻ അങ്ങോട്ട് അകത്ത് കയറി ചെല്ലുന്നുണ്ട്, ഇവൻ അകത്ത് കയറാതെ വെളി നിന്നുകൊണ്ട് നിർമ്മിക്കുക. അവിടെ ഒരു വേലക്കാരനെ വിളിച്ചു ചോദിച്ചു എന്താ ഈ വീട്ടിൽ നടക്കുന്ന വലിയ ബഹളം? കുറെ പറഞ്ഞു ഈ അനിയൻ വന്നിരിക്കുന്നു. എന്നാലും ഈ അനിയന്മാർ വന്ന് പറയുമ്പോ മൂത്ത ബന്ധക്കൂസുകാർ സന്തോഷിക്കാനുള്ളതിന് പുറത്തെ വെളി നിൽക്കുക. അവിടെ ഇങ്ങനെ വെളി നിന്നപ്പം നമ്മൾ ഒരുപാട് എന്തൊരു വല്ല ആൾക്കാരാണ് പറയുന്നത്, അവൻ അവിടെ നിന്നോടെന്ന് പറഞ്ഞത്. എന്നാ അവരെ മൂത്തവനെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. അതേക്കലോ അപ്പൻ ഇറങ്ങി വന്നു, ചോദിച്ചു ചോദിച്ചു മകനെ നീ എന്തിനു പുറത്തു നിൽക്കുന്നു, അകത്തോട്ട് വരാൻ പറഞ്ഞു. ഉടനെ ഇവ പറയുന്ന ഒരു കമ്പ്ലൈന്റ് ഇല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞ കംപ്ലൈന്റ്, ഞാൻ ഇത്രയും നാള് നിന്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ എന്റെ ചങ്ങാതിമാരുമായിട്ടാണെന്ന് കേട്ടിട്ട് നീ ഒരിക്കൽ ആട്ടുകൂടിയെ തന്നില്ല. അപ്പൊ അവന് പറയുന്നത് എന്താണെന്നറിയാമോ, അനുഭവസാർക്കും സമയം കൊടുക്കുകയാണെങ്കിൽ അവൻ എന്തെന്ന് പറയുന്നത്, ഞാൻ ഇത്ര നാളായി അപ്പനോട് താമസിക്കുക, ഇത്രാമത്തെ ഉണർവ് ഞാൻ അറിഞ്ഞില്ല, വളരെ പാരമ്പര്യം വരാണ്ട്. എന്നാൽ അവനിപ്പോ അകത്ത് കയറത്തില്ല, ഉണർവിന്റെ അകത്ത് അവൻ കയറത്തില്ല, അവൻ പുറത്ത് നിൽക്കുക. അവൻ പറയുന്ന വിഷയം എന്താണെന്നറിയാമോ, ഞാൻ ഇത്രയും നാളെ നിന്റെ കൂടെ താമസിച്ചിട്ട് നീ എന്റെ ഞാൻ എന്റെ ചങ്ങാതിമാരുമായിട്ടാണ് നിൽക്കേണ്ടത്, എനിക്കൊരു ആട്ടുകുട്ടിയെ തന്നില്ല. അപ്പൊ അവന്റെ ആനന്ദ ആരുമായിട്ടാണെന്നറിയാമോ, അപ്പനുമായിട്ടല്ല, അവന് കുറെ ചങ്ങാതിമാരുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് ചെലവ് നമ്മക്കാണ് നിൽക്കാനുള്ളത് ചങ്ങാതിമാരുമായിട്ടല്ല, നമ്മക്കാണ് നിൽക്കാനുള്ളത്
നമ്മുടെ അപ്പനുമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്ക്, നമ്മുടെ ആത്മീയമായ അവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്നു. അതുപോലെ തങ്ങാതിമാരെ ഒഴിച്ചു നിർത്തുവാൻ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വലത്ത് കൂടി ദൈവജനത്തെ ബോധിപ്പിക്കുന്നു. അവൻ അകത്ത് കിടക്കത്തില്ല. അവൻ പറഞ്ഞു, ഒരു ചെറിയ കമ്പ്ലൈന്റ്, നീ എനിക്കൊരു ആട്ടുകുട്ടിയെ തന്നില്ല. ഇതുപോലെ കമ്പ്ലൈന്റ് പറഞ്ഞ് പുറത്തു നിൽക്കുന്ന അനുവേദകരെ ഈ കാലത്ത് കാണുവാൻ കഴിയും. എന്നാൽ അപ്പം കിടക്കുന്ന മറുപടി എന്നറിയാമോ, മകളെ എനിക്കുള്ളതെല്ലാം നിന്റെ തന്നോ, നിനക്ക് അങ്ങനത്തെ ഓർമ്മത്തിൽ അങ്ങ് ആ എന്തോന്നെ എന്നായിട്ട് അർത്ഥം. രാത്രി കാലം നമ്മുടെ അപ്പനോടെല്ലാം നമുക്കുള്ളതാണ്. അത് ഏറ്റുവാങ്ങാത്തതിന്റെ കുഴപ്പം നമ്മളാണ്. ഇന്ന് രാത്രി കാലം ആരാധന കടന്നുവന്നിരിക്കും ദൈവത്തിനെ, നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ കർത്താവായ. ഇന്ന് രാത്രി കാലം നമ്മുടെ അധ്യാത്മിക ദ്വാരത്തെ കണ്ണുള്ളവരായി ഭാരത്ത് പൊങ്കറ്റവരായി ഉണ്ടാവിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ ഇന്ന് രാത്രി കാലം നമുക്ക് താഴ്ത്തി കൊടുക്കാം. അത്രയും ബാല്യക്കാർ വന്നു നിങ്ങളെ വിളിപ്പി, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അബ്രഹാം അതിന്റെ അതോടി കാര്യങ്ങളുണ്ട് മടങ്ങി വരാമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ, അബ്രഹാമിന്റെ ഹൃദയം പിങ്ങിപ്പൊട്ടുന്നുണ്ടെങ്കിലും അവന് ഒരു കാലത്ത് നല്ല ഉറപ്പുണ്ട്. എന്റെ മകനെ മോറിയാക്കി നിൽക്കൊണ്ട് പോയി അവനെ പേര് വീടത്തിൽ മേൽ കിടത്തി അവനെ കണ്ണും കണ്ണങ്ങളായി നോക്കി അവനെ ചാരമാക്കി കഴിഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരുവാൻ എന്റെ ദൈവം സമ്മതിക്കുന്നില്ല. എന്റെ മകനെ ഉയർത്തി എന്റെ മകനുമായി വളർന്നു വരുവാൻ എന്റെ ദൈവം ഇടയാക്കുമെന്ന് അബ്രഹാം ദൈവത്തിന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. രണ്ടാമത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത് അബ്രഹാമിനെ കുറിച്ച് അവർ വായിക്കുന്നത് എന്താണെന്നറിയാമോ, അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ഒരു കോപ്പറേഷൻ. ദൈവത്തിൽ ജനമേ ആരാധനയ്ക്ക് അറിഞ്ഞിരുമ്പോൾ നമുക്ക് ഒരു ഒരുമനുണ്ടായിരിക്കണം. നോക്കണമേ, ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന അബ്രഹാമും ബാലനും അവരെ എതിരിക്കുന്ന പ്രത്യേക വാചകം, അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. സ്ഥലോ ആരാധനയ്ക്ക് ഒരുമനെ ആവശ്യമാണ്. പ്രിപ്പറേഷൻ, സപ്പറേഷൻ, കോപ്പറേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് പ്രാപിപ്പാത്തൊക്കെ നോക്കത്തുള്ളൂ. പ്രേസ്തലോ അബ്രഹാമും ബാലനും ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോ ബാലനോട് ചോദിച്ചു ആ ചോദ്യം, അപ്പ വേറെ കൊണ്ട് കത്തി കൊണ്ട് എന്നാ യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പൊ ഈ മകന് ആരാധന എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടറിയ. ഇന്ന് അനേക കുടുംബത്തിൽ മക്കൾക്ക് ആരാധന എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ പാസ സി കെ ദാനിയൽ ബോംബെയിൽ വന്ന് ദാനിയൽ പ്രവചനം ബൈബിൾ സ്റ്റഡി ക്ലാസ് എന്നൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സഭയില് ആ ഒരു പിതാവ് രാത്രിപ്പാൻ തക്കണം മുട്ടുമടക്കിയപ്പോ നാഗന ഓർത്ത് ആന കളിക്കാനാന്ന് അപ്പന്റെ പുറത്ത് സിറ്റിയാണീ എന്ന് പറഞ്ഞ് പുറത്ത് കയറിയിരുന്നു. കാരണം അപ്പൻ മുട്ടുമടക്കി ആ ഇതുവരെയും മകൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് മുട്ടുമടക്കിയപ്പോ മകന് രാത്രി ആന കളിക്കാനാണ്. എന്നാ ഇസഹാക്കിനെ നോക്ക്, ദൈവത്തിന് സ്തോത്രം, ഇസഹാക്കിനെ അറിയാം ആരാധന എങ്ങനെയാന്ന്. ആരാധനയ്ക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് ഇസഹാക്കിന് അറിയാം. കാരണം അവന്റെ പിതാവ് ഭവനത്തിൽ നിരന്തരം ദൈവത്തെ ആരാധിക്കുന്ന ആരാധന മകൻ കണ്ടോണ്ടാണിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? നിത്യമായ ഒരു പിതാവിന് പിതാവെന്നുള്ള നിലയിൽ അബ്രഹാമിന്റെ ഉള്ളൻ കലങ്ങി കാണും. യാഗത്തിനുള്ള മൃഗം ആരാണെന്ന് മകനറിയത്തില്ല, എന്നാൽ അപ്പൻ അറിയാം. എന്നാൽ ആ പരിശോധന അറിവിൽ, ആ പ്രശ്നത്തിന്റെ അറിവിൽ, ആ ദുഃഖത്തിന്റെ അറിവിൽ അബ്രഹാം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ, മകന് ദൈവം കരുതിക്കൊള്ളും. ഇന്ന് രാത്രി കാലം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ, പരിശോധന നടുവിൽ അബ്രഹാം കാണുന്ന കരം മാനുഷികമായ കരമല്ല, അബ്രഹാം കാണുന്ന കരം ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാത്രി കാലം പരിശോധന കൂടി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പകരെ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം കാണുവാൻ ഇന്ന് രാത്രി കാലം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്യത്തെ ജനിക്കുന്ന ജീവഗിരീടം പ്രാപിക്കും. ഇന്ന് രാത്രിക്കാരൻ ഒരു കാര്യം തെളിയിക്കാന്നതാണ് ഞാൻ ഇത്രേ ചരിത്രം പറഞ്ഞു വന്നത്. അബ്രഹാമുണ്ടല്ലോ മകന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ പുറകോട്ട് മാറാതെ മകൻ മകനുമായി അമാരിയിലേക്ക് കയറി യുവാ ബലിപീഠം ഒരുക്കി മകനെ പിടിച്ച് അവിടെ കിടത്തി താഴെ കത്തിയെടുത്തു. ഓങ്ങിയപ്പോൾ സ്വർഗം പോലും എത്തിപ്പോയി. അടുത്ത് പറയുന്ന വാക്യം ദൈവത്തിന് ജനം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്ന് രാത്രി കാലം അത് ശ്രദ്ധിച്ചിട്ട് ദൈവത്തെ വിളിക്കുക, അബ്രഹാമേ അബ്രഹാമേ ആദമേ കൈവച്ചല്ലേ. അടുത്ത വാക്യത്തെ എന്തിക്കണം, അബ്രഹാമേ അബ്രഹാമേ ഞാനിപ്പോ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം അബ്രഹാമിന് ദൈവത്തിന്റെ പ്രത്യക്ഷം ഉണ്ടായിട്ടും ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഒരു ദൈവത്തിന്റെ വയലിന് പ്രശ്നങ്ങൾ കൂടി കയറ്റിറക്കി പ്രശ്നങ്ങൾ കൂടി അവർ വിജയിക്കുന്നതാണ് നമ്മുടെ ദൈവം നമ്മെ അറിയുന്നത്. അബ്രഹാം എന്ന് പറഞ്ഞ വാചകം അവസാനിച്ചില്ല, ഞാൻ നിന്നെ അറിയുന്നു. അടുത്ത വാചകം, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായതുകൊണ്ട് നിന്റെ വിശ്വാസം ശരിയാണെന്ന് നിന്റെ ഇറക്കം ശരിയാണെന്ന് ഞാനിപ്പോ നിന്നെ അറിയുന്നു. പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രിയ സഹോദര പ്രിയ സഹോദരി, ഇന്ന് രാത്രിക്കാരനെ അനുഭവിക്കുന്ന കഷ്ടതയുണ്ടല്ലോ, ഇന്ന് രാത്രിക്കാരനെ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, ഇന്ന് രാത്രിക്കാരനെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ദൈവം തന്നതാണ്. നിന്നെ അറിയുവാതൊക്കെ സ്ഥിരപ്പെടുത്തുവാതൊക്കെ നിന്നെ അറിയുവാൻ വേണ്ടി ദൈവം തന്നെ പരിശോധനയാണോട്ട് ഇന്ന് രാത്രിക്കാർ സഹിപ്പാൻ എത്തിക്കൊടുക്കുക. സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്ന ചെറിയ സേവനം കർത്താവിനെ സേവിക്കുന്നവർക്ക് വാക്യത്തം ധരിക്കുന്ന ജീവഗതി പ്രാപിക്കും. ഈ രണ്ടാമത്തത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്റെ കാണിപ്പാലയ്ക്ക് ദേശത്തേക്ക് പോകാം എന്ന ദൈവത്തിന്റെ അരുളപ്പാടുമായി തേജോമനായ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നോട് അറിയിച്ചു. അബ്രഹാമിന് ദൈവമോ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടപ്പോൾ അവൻ അധികാരത്തിൽ നിന്ന് വെച്ച് അതിനുവേണ്ടി ഒരുക്കം കാരണം ദൈവം പറഞ്ഞു കാണിപ്പാലയ്ക്ക് ദേശത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ നമ്മുടെ ലോകം വന്നു ജ്യോതി ചോദ്യം ചിത്തപ്രഹടപ്പാറു. അതായത് ഇന്നലെ രാത്രി കടന്നുറങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നീ ഇറങ്ങി പുറപ്പെടാൻ കാണിപ്പാലയ്ക്ക് ദേശത്തേക്ക് പോകാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോകുവാന്ന് പറഞ്ഞ ലോത്ത് പറഞ്ഞു ചിറ്റപ്പം പോവാണ് ഞാനെന്ന് പറയാന്ന് പറഞ്ഞ് ലോത്ത് കൂടെ കൂടി ഇറങ്ങി. ഒരുത്തൻ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി പുറപ്പെട്ടു, ഒരുത്തൻ ദൈവത്തിന്റെ വിളി കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന്റെ വിളി കേട്ടവരും ദൈവത്തിന്റെ വിളി കേൾക്കാത്തവരുടെ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യ. ആദ്യം കയ്യടിച്ചൊക്കെ പാട്ടുകാരി മുന്നോട്ട് പോകും, കുറെ കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാകും. ക്രൈസ്തലോ ജോത്തുമായിട്ടുള്ള ആരാധന ഉണ്ടല്ലോ, ജോത്തുമായിട്ടുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരിക്കലും സുഖകരമായിരിക്കത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, ലോത്തേ നീ അടുത്തുണ്ടെങ്കിൽ ഞാൻ വളർത്തോട്ട്, നീ വളർത്തോട്ടെങ്കിൽ ഞാൻ ഇറത്തോട്ട് എന്ന് പറഞ്ഞ് ആ കൂട്ടായ്മ രണ്ടായി പിരിഞ്ഞു. അബ്രഹാം ഉണ്ടല്ലോ, അബ്രഹാമിന് ലക്ഷ്യമുണ്ടായിരുന്നു. ലോത്ത് സോദോമിൽ പോയി താമസിച്ചു ദൈവദൃഷ്ടം. ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ലോകത്തുണ്ടല്ലോ സോദോമിൽ പോയി താമസിച്ചു, അവനെ ഭൗതികമായി വലിയ ഉയർച്ച ഉണ്ടായി. ഇന്ന് രാത്രികാലം ആ കാലം നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കാറുണ്ടെങ്കിൽ ഇന്ന് വളരെ ലോകത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുള്ളൂ. കാരണം അവനുണ്ടല്ലോ സോദോമിൽ പോയി താമസിച്ച് അവനിപ്പോ നല്ല ഒന്നാമത്തെ ബിൽഡിംഗ് ഒക്കെ ആയി. അവന്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ അമ്പ്രല്ലാതെ പിടിച്ചോട് പോകുന്ന കാഴ്ച, അതുപോലെ തന്നെ മക്കളൊക്കെ ആണെങ്കിൽ ഡാൻസ് ഒക്കെ പഠിച്ച് വളരെ അങ്ങ് ലോകപ്രകാരം അവർ വളരെ ഉയർന്നു. എന്നാൽ അപ്രകാരം ലോകാമുണ്ടല്ലോ അപ്രകാരം ഇപ്പോഴും കൂടാതെ താമസിക്കുക ക്രൈസ്തലോ. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നറിയാമോ, ലോകത്തിന്റെ ജീവിതത്തിന് പഠിച്ചു നോക്കാമെങ്കിൽ ഇന്നേ വരെ ലോകത്ത് ഒരു ദൈവത്തിന് വേണ്ടി ഒരു യാഗമിയുടെ പ്രധാനത്തിൽ കാണുവാൻ കഴിഞ്ഞില്ല ക്രൈസ്തലോ. എന്നാൽ അപ്രകാരം എവിടെല്ലാം താമസിക്കുന്നത് തെളിയിക്കപ്പെടുന്നു എന്നറിയാമോ, അവർ ദൈവത്തിന് വേണ്ടി യാഗമിയുടെ പണിയുമായിരുന്നു. ക്രൈസ്തലോ ദൈവത്തിന്റെ ദൈവത്തിന്റെ പൈതൃകത്തിന് സ്വാതന്ത്ര്യം നല്ല ജോലി കിട്ടി, അവനാണ് പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പരിഹരിച്ചോണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിനെ നോക്കാമെങ്കിലല്ലോ അവൻ വളരെ ഉയർന്നു ദൈവത്തിന്. അബ്രഹാം നോക്കാമെങ്കിൽ ഇപ്പോഴും അവൻ കൂടാതെ താമസിച്ചിരിക്കുക. എന്നാൽ ഇങ്ങനെ പോയി നോക്കിയാൽ ആരാണ് യഥാർത്ഥ ഭക്തമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ ഒന്നും കഴിയത്തില്ല. ആരാണ് ഭക്തനും തിരിച്ചെല്ലണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. കണ്ടുമുട്ടിയ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അബ്രഹാമിന്റെ ജീവിതത്തിലും പ്രശ്നമുണ്ടായി, ലോത്തിന്റെ ജീവിതത്തിലും പ്രശ്നമുണ്ടായി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഒരു ദിവസം ദൈവത്തിന്റെ രണ്ട് ദൂതന്മാർ സോദോമിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ലോത്ത് നോക്കിയപ്പോൾ ദൈവത്തിന്റെ രണ്ട് ദാസന്മാർ പോകുന്നു, അവന് ദൈവത്തിന്റെ ദാസന്മാരെ കാണാൻ തിരിച്ചറിയ. ആ കാരണം അനേക നാളിലായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ സംസർഗമൊന്നുമില്ലാതെ ലോത്ത് ഇങ്ങനെ സോദോമിൽ കഴിച്ചു വിടുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് സന്തോഷമായി പോയെന്നറിയാമോ, കാരണം എത്ര നാളുമായിട്ട് വലിയ സമ്പർക്കം ദൈവദാസന്മാരുമായിട്ട് അവർക്കില്ലാതിരിക്കായിരുന്നു. അബ്രഹാമിന്റെ കൂടെ താമസ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ദൂരന്മാർ വരുന്നതായ കാഴ്ചയും ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നൊക്കെ അവർ ഇങ്ങനെ ആ അബ്രഹാമുമായിട്ടുള്ള സംസർഗത്തിൽ താൻ കാട്ടിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി ദൈവദൂതന്മാർ സംസർഗം ഇല്ലാത്ത നോട്ട് ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവരുടെ ബാധപ്പെടുത്തിയോട് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് ഞാൻ വാങ്ങിക്കണം. ക്രൈസ്തവോ അവരുടെ നിർബന്ധമുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ അന്ന് രാത്രിയിൽ ലോത്തിന്റെ ഭാഗത്ത് താമസിക്കാൻ ചെന്നു. അന്ന് രാത്രി വലിയ പ്രശ്നമുണ്ടായി. ലോത്തിന്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രശ്നം. സോദോമിൽ ആൾക്കാർ ഇറങ്ങി വീടിന്റെ വാതിക്കൽ വന്ന് നിന്നു, കടയെ വന്ന് മുട്ടി. അതിന് പറഞ്ഞ വാചകം അറിയാമോ? പോളിവെല്ലാം അടിച്ചപ്പോൾ ലോത്ത് ആ അച്ഛനോട് ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്ന വേളയിൽ ഇവരെല്ലാവരും പറയുന്ന വാചകം, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന അതികളെ വിട്ടിട്ടില്ല, ഞങ്ങൾ അവരെ ഉപദ്രവിക്കാത്തുകയാണ്. ലോത്ത് മുമ്പ് എന്ത് ന്യായം പറഞ്ഞാലും ഇവരെല്ലാവരും അനുസരിക്കുമായിരുന്നു. ഇപ്പൊ അവൻ ന്യായം പറയാൻ തക്കണം, സമാധാനം പറയാൻ തക്കണം, ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്ന് പറഞ്ഞ വാചകം, എന്റെ സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അവരെന്റെ വീട്ടിൽ അതിഥികളായി പാർക്കാൻ തന്നവരാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഉടനെ ഇവരോട് മാറുപടി എന്തറിയാമോ? പരദേശി നീ മാറിച്ച് ക്രൈസ്തവ, നിനക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല, നീ പരദേശിയാണ്, നീ മാറിക്കാൻ തന്നു. തിരിച്ചു അബ്രഹാം. അബ്രഹാമിന്റെ ജീവിതത്തിലും വലിയ പ്രശ്നമുണ്ടായി. അബ്രഹാമിന്റെ ഭാര്യ സാറാ മരിച്ചുപോയി. തന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമായി. അബ്രഹാമിന്റെ ഭാര്യയെ അടക്കുവാൻ തക്കുന്ന സ്ഥലമില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. അവസാനം അദ്ദേഹം ചെന്ന് അബ്രഹാമിന്റെ ഹിബ്രിയോട് പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി, ഞാൻ വളരെ ദുഃഖത്തിലായിരിക്കുന്നു, അതുകൊണ്ട് അവരെ അടക്കുവാൻ തക്കണം, നിങ്ങൾ എനിക്കൊരു സ്ഥലം തരണം, ആ മദ്ധ്യരാക്കുക, എനിക്ക് വിലക്ക് തരണം എന്ന് പറഞ്ഞു. പറഞ്ഞ അവർ വിളിച്ച വിളി എങ്ങനെ അറിയാമോ? യജമാനേ, ഈ കാലത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതായ ആവശ്യമുണ്ട്. പ്രശ്നമുണ്ടായപ്പോൾ ഒരുത്തനെ ലോകം വിളിക്കുന്നു, പരദേശി നീ മാറിക്കാം. പ്രശ്നമുണ്ടായപ്പോൾ ഒരുത്തനെ ലോകം വിളിക്കുന്നു, യജമാനേ. അവിടെ കൊണ്ട് തീർന്നില്ല, അടുത്ത വാചകം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. യജമാനേ, നീ ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രശ്നങ്ങൾ അറിവിൽ ദേശത്തൊരു പ്രഭുവിനെ പോലെ ഉയർത്തുവാൻ നമ്മുടെ ദൈവ ഭക്തനാകിയാലും നീ അഭിവൃദ്ധിക്കുന്ന പ്രശ്നങ്ങളെ സഹിക്കുക. നിന്റെ ദൈവം അതിൽ കൂടുതൽ ഉയർത്തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ കർത്താവ് തന്നെ സേവിക്കുന്നവർക്ക് വാക്യത്തിൽ ജനിക്കുന്ന ജീവഗിരിയുടെ പ്രാപിക്കും. യോസേഫിനെ കുറിച്ച് വായിക്കുന്നു. യോസേഫ് ഫലപ്രദമായ ഒരു പലരും പറയാറുള്ള തെറ്റാ, ഫലപ്രദമായ ഒരു മുന്തിരിപ്പള്ളി. ബാക്കി പലപ്പോഴും ദൈവമക്കളിൽ തെറ്റായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സഭയില് ബൈബിൾ ക്ലാസ് എടുത്തപ്പോ ഒരു വാക്യം പറഞ്ഞു, അത് വായിക്കാൻ പറഞ്ഞപ്പോ സഹോദരി വായിച്ചു, സകല ഭൂവാസികളുമായുള്ളവര് യഹോവയ്ക്ക് ആർപ്പിടുകയും ആർപ്പിടുകയും വാക്യം എനിക്കൊന്ന് വലിയ വിഷമമായിപ്പോൾ അനുകൂലമായ ഒരു ബൈബിൾ ക്ലാസ് അവതരിക്കുമ്പോൾ ജോയിസ് എന്ന് പറഞ്ഞ സഹോദരി വായിക്കാൻ നിങ്ങളുടെ ഇടയിൽ വരുമ്പോ സഹോദരി തിരക്കല്ല സകല ഭൂവാസികളുമായുള്ളവര് യഹോവയ്ക്ക് ആർപ്പിടുകയും പറഞ്ഞു. ജോയിസ് എനിക്ക് വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞു, നീ ബൈബിൾ ക്ലാസ്സിന് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ പേരോ ആപ്പിട്ടാൻ വേണ്ടി അവർ പറയുന്നത് ഭൂവാസികൾ എല്ലാം കൂടെ കൂടി യഹോവയ്ക്കാം. ഞാൻ ആ സഹോദരനെ വളരെ നിർദ്ദേശിച്ചു. ഞാൻ പറഞ്ഞ വിഷയം, ജോസേഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയില്ല, ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരൊരു നരിയെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ ക്രൈസ്തവ. അടുത്ത വാചകം, വില്ലാളികൾ അവനെ എഴുതു, അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവന്റെ കൊമ്പ് ഉറപ്പോടെ നിന്നു. ക്രൈസ്തവ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അച്ഛനും മാറ്റിട്ട് ദൈവത്തിന്റെ വലിയ കടന്നത് ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരൊരു നരിയെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, വില്ലാളികൾ അവനെ എഴുതു, അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവന്റെ കൊമ്പ് ഉറപ്പോടെ നിന്നു. ക്രൈസ്തവ എങ്ങനെ ഉറപ്പോടെ നിന്ന് അറിയാമോ? അവന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, വിദ്യാഭ്യാസത്താലല്ല, അവന്റെ കഴിവിനാലല്ല, അവന്റെ സാമർത്ഥ്യത്താലല്ല. അവിടെ എന്നിരിക്കുന്ന വാചകം, യാക്കോബിൻ വല്ലവന്റെ കയ്യാൽ അവൻ ബലപ്പെട്ടു. പ്രശ്നങ്ങളുടെ നടുവിൽ യാക്കോബിൻ വല്ലവന്റെ കയ്യാൽ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മുടെ ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യത്തിലേക്ക് അറിഞ്ഞു വരാം. ജോസേഫിന്റെ ദൈവവുമായി വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. അതിന് തെളിവാണ് അവൻ രണ്ട് സ്വപ്നം കണ്ടു. ആ ദൈവമായിട്ടുള്ള കണക്ഷൻ, ദൈവമായിട്ടുള്ള ബന്ധമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമതായിട്ട് അവന്റെ ജീവിതത്തിൽ വേർപാടുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവാണ് അവന്റെ അപ്പൻ അവനൊരു അങ്കി ധരിപ്പിച്ചു കൊടുത്തു. മറ്റ് സഹോദരന്മാർക്കൊന്നും ഈ അങ്കി ഇല്ലാതിരിക്കുമ്പോൾ യോസേഫ് മാത്രം സഹോദരന്മാരുടെ ആ അങ്കി തനിച്ചോട് നിൽക്കുന്ന കാലത്ത് കണ്ടോ? അങ്കി എന്തിനെ കാണിക്കുന്നറിയാമോ? വിശുദ്ധിയെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോസേഫിന്റെ ജീവിതത്തിൽ വിശുദ്ധിയുടേതായ ഒരു അനുഭവം ഉണ്ടാകുന്നു. ദൈവമായി ബന്ധമുള്ളവൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന യോസേഫിനെ പോലുള്ള ജീവിതങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശ്രേഷ്ഠല്ലോ പ്രത്യേകം ഓർത്തു കൊണ്ടേണം. പലപ്പോഴും ദൈവമൊക്കെ വിചാരിക്കും എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ദൈവത്തിന്റെ വരവ് ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്ത ദൈവത്തിന്റെ പരിവ് ദൈവം നിന്നെ ടെസ്റ്റിൽ കൂടി കയറ്റി ഇറക്കും. ദൈവം നിന്നെ പരീക്ഷിക്കും. എന്തിനാണെന്നറിയാമോ? നീ കൊള്ളാകുന്നതിനാണോ എന്ന് ദൈവം തെളിയിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഏറ്റവും നമ്മുടെ രാത്രികാലം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കത് ഇഷ്ടമല്ലായെങ്കിലും ദൈവത്തിന്റെ പരിവ് നീ അതിനെ വെറുക്കുന്നുണ്ടെങ്കിലും നീ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കൂടി ഒരു ഗുണമുണ്ടാക്കി തരുവാൻ ഇന്ന് രാത്രി കാലം ദൈവാഗ്രഹിക്കുന്നു. ഒരിക്കൽ സംഗീതക്കാരൻ പറഞ്ഞു, ഞാൻ കത്തലായതെനിക്ക് ഗുണമായി. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാന്റെ ക്രമം അത് മുഖാന്തരമായി തീർന്നു. നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥകൾ കൂടി ദൈവത്തിന്റെ ചട്ടങ്ങളും ദൈവത്തിന്റെ ഗുണങ്ങളും പഠിപ്പാൻ നിൽക്കണം. ദൈവത്തിന്റെ വയറ് നിന്നെ അവൻ പ്രശ്നങ്ങൾ കൂടി കായ്ച്ചേർക്കുന്നു. ഇന്ന് രാത്രി കാലം സഹിക്കുക, ഇന്ന് രാത്രി കാലം സഹിക്കുക. അപ്പം പറഞ്ഞു, യോസേഫ് എന്ന് പറഞ്ഞ് സഹോദരന്മാരെ പോയി അന്വേഷിച്ചതാക്കും. സഹോദരന്മാരെ അന്വേഷിപ്പാന്റെ കൊള്ളും. യോസേഫ് പോവുക, ആകാരമാക്കി പോവുക, ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവർ കമ്മിറ്റി കൂടി. കമ്മിറ്റി കുടിച്ച് പറഞ്ഞു, നമുക്ക് യോസേഫിനെ പിടിച്ച് കൊല്ലാൻ നോക്കണം. അവർ ഫൈനൽ ഡിസിഷൻ എടുത്തു. അതിനോ യോസേഫ് വന്നതിന് ശേഷം പെട്ടെന്ന് കൊന്നില്ല. അവരെന്തെല്ലാം ഒരു പൊട്ടക്കെട്ടിലേക്ക് അങ്ങിട്ടു. എനിക്ക് അവിടെ വളരെ പ്രയാസമുള്ള വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യോസേഫിനെ പിടിച്ചു പൊട്ടക്കെട്ടിട്ടതിന് ശേഷം ഈ സഹോദരന്മാര് ആ കിണറിന്റെ വക്കത്തിൽ നിന്ന് ആഹാരം കഴിച്ചു. നിങ്ങൾ ആലോചിച്ച് വെച്ച്, സ്വന്തം അനുജനെ പിടിച്ച് കണ്ടിട്ടിട്ട് അവരെ നോക്കിക്കൊണ്ട് അപ്പം നിൽക്കുന്ന കിണറിന്റെ വക്കത്തിൽ നിന്ന് അപ്പം നിൽക്കുന്ന സഹോദരന്മാരെ കണ്ടോ? ക്രിസ്തനോ ഒരു കാരണമില്ലാതെ അവരിങ്ങനെ ആ സന്തോഷത്തോട് ഇങ്ങനെ അപ്പം നിന്നോണ്ടിരിക്കുക. അരിജിനെവിടെ കിടക്കുന്നറിയാമോ? അരിജിനെ തേജോദം ചെയ്ത് അവനെ ഇട്ട് വിഷമിപ്പിച്ച് അവനെ കണ്ടിലെ കുണ്ടിലേക്ക് ഇട്ടിട്ട് ഇവരിന്ന് അപ്പം നിൽക്കുക. എന്നാ ജോസേഫ് അതുപോലെ വിചാരിച്ച ജോസഫ് ആ സമയം വിചാരിച്ചാണ്, എന്റെ ദൈവമേ ഇത്രത്തോളം വിശുദ്ധിയിലും ഇത്രത്തോളം ദൈവകൃപയിലും നിൽക്കുന്ന എന്റെ ദൈവത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു? ജോസഫേ ഭാരപ്പെട്ട, ഇന്ന് രാത്രി കാലം നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, കാണുന്നവരായ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മക്കളുണ്ട്. ഞാൻ ഓടിച്ച് പറയട്ടെ, ആ സമയം ഇസ്മായേലിയർ അതുവഴി വന്നപ്പോ ജോസേഫിനെ പിടിച്ച് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർ വിറ്റു. എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുള്ളത് വെച്ചാൽ ജോസേഫിനെ വിട്ടത് മത്തിക്കച്ചവടക്കാർക്കല്ല, ജോസേഫിനെ വിട്ടത് ചീഞ്ഞു നടന്ന സാധനങ്ങൾ വിൽക്കുന്നവർക്കല്ല ജോസേഫിനെ വിട്ടത്. ജോസേഫിനെ വിട്ടത് സുഗന്ധവർഗങ്ങൾ ബിസിനസ് നടത്തവർക്കാണ് വിച്ചത്. അതിനകത്ത് ഗുണപാഠം പഠിക്കാറുണ്ട്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതൽ നിന്റെ എല്ലാ യാത്രയുണ്ടല്ലോ, ചീഞ്ഞു നടന്നവരുടെ കൂടെ ആകരുത്. ക്രൈസ്തവോ സുഗന്ധവർഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുഗന്ധവർഗം എന്ന പോലെ ജോസേഫ് വിശ്രമിലേക്ക് പോയിരുന്നു. അതുപോലെ നാമും എപ്പോഴും സുഗന്ധവർഗമുള്ളവരുടെ കൂട്ടത്തിലായിപ്പാൽ ഇന്ന് രാത്രി കാലം ദൈവകരങ്ങളിലേക്ക് എത്തിക്കൊടുക്കാം. ചെന്നത്തല്ല സുഗന്ധം, അവ ചെന്നത്തല്ല പരിമളം. പ്രവർത്തി താമസിക്കുമ്പോൾ അവന്റെ ഭവന ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. അതിന്റെ അടുവിൽ ജോസേഫിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിരിക്കുക. ജയിലിൽ കിടക്കുന്ന ജോസേഫ് ഉണ്ടല്ലോ, താന് നിശ്ചയമായും തന്റെ ഉള്ളം ഇങ്ങനെ നുറുക്കിക്കാണും. ഞാൻ ഈ ജയിലിൽ വന്നല്ലോ, എന്നാലും ഞാൻ അറിയുന്ന ഒരാൾ ദൈവമുണ്ട്. അവിടെ അവൻ ദൈവത്തിന് ആശ്രയിക്കുന്ന ഒരു യോസേഫാണ് കാണുവാൻ്റെ കൊണ്ട കാര്യം. അതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ആ ജയിലിൽ രണ്ടു പേര് ഒരു ദിവസം രാവിലെ ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ യോസേഫ് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ താരിക്ക് കൈവെക്കൊണ്ടിരിക്കുന്നത്? ചിലത് ആരാധിക്ക് താരിക്ക് കൈവെട്ടിരിക്കുന്ന പോലെ ബാലപാത്രഭാഗം പ്രമാണി അപ്പക്കാറ പ്രമാണി താരിക്ക് കൈവെട്ടിങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുക. അപ്പൊ യോസേഫ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുന്നു? അങ്ങനെ ചില ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ആര് വ്യാഖ്യാനിക്കാനില്ല. അങ്ങനെ യോസേഫ് പറഞ്ഞു, നേരെ പറയത്തില്ല നിന്റെ താരമൊക്കെ വെട്ടാക്കി വെട്ടിയേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ അയച്ച പറയുന്നു. എന്ന യോസേഫിന് ദൈവം കൊടുത്ത അർമ്മപ്പാടല്ലോ തുറന്നു പറഞ്ഞു, നിന്റെ നാളെ വിട്ടു എന്ന് പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞു, നിന്റെ ജോലി തിരിച്ചിട്ടു. അത് അതുപോലെ സംഭവിച്ചു. എന്നാൽ പാഠപാത്രമായ പ്രമാണം യോസേഫ് ഒരു കാര്യം പറഞ്ഞു, നീ സുഖമായിരിക്കുമ്പോൾ ഫറവോനോട് എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ ജയിലിൽ നിന്ന് ഒന്ന് ഉദ്ധരിക്കണമേ. അവൻ ക്ഷയിക്കാൻ കൊടുത്ത് പറഞ്ഞു, ബ്രദർ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിന്റെ കാര്യം ശരിയാക്കുക. ഇന്ന് പലരും കിഴിഞ്ഞു പോരുമ്പോൾ ഈ ബോംബെയിലും വെളിയിലുള്ള പല പ്രിയപ്പെട്ടവർ പലർക്കും വാക്കത്തിന് കൊടുത്തിട്ടാണ് വരുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്നെ ജയിച്ചെന്ന് കഴിഞ്ഞാൽ എന്റെ പ്രയാസം. ആ കാലം ഞാൻ ഏറ്റു. അപ്പുറത്തേക്ക് മറ്റേ പുള്ളിയുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ പെട്ടിയൊക്കെ ചുമന്നോട് എയർപോർട്ടിൽ. അത് കഴിഞ്ഞ് ട്രെയിനെ കയറാതെ ചാറ്റാടിക്കും കണ്ടത് കണ്ടു, ഇനി കാണണ്ട. ഇപ്പം ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊണ്ട് അതിന്റെ ബോംബെയിൽ ഡൽഹിയിലും ഇറങ്ങാൻ തക്കണം. അതിന് സമയമില്ല. ഞാൻ പറഞ്ഞ രാത്രിയും നമ്മുടെ ലോകത്തെ പോലും പറഞ്ഞു, നീ സുഖമായിരിക്കുമ്പോൾ പറവോട് എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ കാലാക്കിട്ട് നിർദ്ദേശിക്കണമേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ബ്രദർ ആ കാലം ഞാൻ എത്തും പറഞ്ഞ പോയത്. എന്നാൽ അവിടെ എത്തിയിരിക്കുന്ന വാഴ അറിയാമോ, പാലവാക്കവാഴ പ്രമാണി ജോസഫിനെ മറന്നു കളഞ്ഞു. നമ്മളെ ഓർക്കുവാൻ കടപ്പെട്ടവർ നമ്മളെ മറന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ ദുഃഖം ഉണ്ടാകും. എന്നാൽ നമ്മളെ മറക്കാത്തവരായ ഒരു പ്രമാണി മറന്നു. ഇതുപോലുള്ള പ്രമാണിമാർ ഇക്കാലത്തുണ്ട്. അവർ നമ്മളെ മറക്കുമോ? മറക്കാത്തവരായ ദൈവമാണ് യോസേഫ്. നിന്നെ പ്രമാണി മറന്നു. ഇതുപോലുള്ള പ്രമാണിമാർ ഇക്കാലത്തുണ്ട്. അവർ നമ്മളെ മറക്കുമോ? മറക്കാത്തവരായ ദൈവമാണ് ഇത്രത്തോളം നമ്മളെ ഉയർത്തുന്നത്. അത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യോസേഫേ, നീ ഒരു കാര്യം ഓർത്തു വേണം, നീ മാനുഷികമായ വശത്ത് പാനപാത്രമായ പ്രമാണി ആശ്രയിച്ചു. എന്നാൽ നീ അവളിൽ ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല. ഇപ്പോൾ നീ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നെങ്കിലും സംഭവങ്ങളെ മറിച്ചിട്ടുകൊണ്ട് നിനക്കൊരു ഉയർത്തരുവാൻ കഴിയില്ല. ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ ആ ബഹുമാനപ്പെട്ട ടി എം മറി സാറ് മുളക്കടയിൽ നിന്ന് ആ ചങ്ങുന്നൂർ ആ ബസ് കയറി അദ്ദേഹത്തിന് ആ ബസ്സിൽ ഇരിക്കാൻ തക്ക ഒരു സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഒരു പെണ്ണെ വിളിച്ചിട്ട് വന്നു, ആ പെണ്ണോട് പറഞ്ഞു, മോളെ ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കും, ഒരു പ്രാരണ മേശമുണ്ട്, ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണങ്ങോട്ട് മാറിയിരുന്നു, ടി എം മറി സാർ അവിടെ ഇരുന്നു. അപ്പൊ ഈ പെണ്ണ് സാറ് നോക്കിച്ചിരിക്കുക, സാറ് നോക്കിപ്പോണല്ലോ പുള്ളി പെണ്ണല്ല അതെ ആണ് മുടിയെല്ലാം ഇങ്ങനെ നീട്ടിരിക്ക. അപ്പൊ ടി എം മറി സാർ പറഞ്ഞു, എടാ നിനക്ക് ഇങ്ങനെയാണ് ഇവനെങ്കിലും പിടിച്ചു കേട്ടാ മേലെ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ഒരു കാലത്ത് ഈ ബോംബിലൊക്കെ ആയിരുന്നപ്പോ എന്റെ സഭയിലും ഹിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് അവര് ആ ഒരു കാലത്ത് സഹോദരിമാര് പാലിട്ട് വരുന്ന ഒരു അനുഭവം വന്ന് കൺട്രോൾ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ചെയ്യിക്കാനൊരു പേടിയായിരുന്നു. കാരണം മുടിയൊക്കെ നീട്ടി വന്നോണ്ട് ആരാണ് ആള് പെണ്ണെന്ന് അറിയാൻ വയ്യാതെ കുടഞ്ഞ ഒരു കാലത്തായിരുന്നു. എന്റെ തെയ്യം എത്ര സുഭാഷ് എത്താ അതെല്ലാം ഒന്ന് ക്രമീകരിച്ചെന്ന് അറിയാമോ. ഞാൻ പറഞ്ഞ താല്പര്യം യോസേപ്പിന് ഒരു ഫറവോന്റെ മുമ്പിൽ എത്തുവാൻ തക്കണം കൊണ്ട സൗരം ചെയ്ത് പുതിയ വസ്ത്രം ധരിപ്പിച്ചെങ്കിൽ ഒരു ഫറവോനേക്കാൾ വലിയ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഒരു ഫറവോന്റെ മുമ്പിൽ നിർത്തുവാൻ തക്കണം ഇത്രമാത്രം ക്രമീകരണം ചെയ്തെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ നടന്നു വരുമ്പോ ദൈവത്തിൽ ജനമേ ഞാൻ എപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കേപ്പ് ഫറവോന്റെ അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഫറവോട് ചോദിച്ചു ചോദിച്ചു, ജോസഫ് ഞാൻ കണ്ട സ്വപ്നവും വാർത്തവും പറയാൻ നീ പ്രാർത്ഥനവും. നമ്മുടെ ആണെങ്കിൽ ഇന്നത്തെ ആൾക്കാർ പറഞ്ഞാലും യെസ് എന്നാ യോസഫ് പറഞ്ഞെങ്കിലും അറിയാമോ, ഞാനല്ല ക്രൈസ്തവം, ഞാനല്ല സ്വർഗസ്ഥനായ ദൈവം തന്നെ സർവോത്സുഖകരമായ മറുപടി തരും. ക്രൈസ്തവോ നോക്കണമേ ജയിലിനും അവൻ തന്റെ ദൈവത്തെ ഉയർത്തി കാണിച്ചു, കൊട്ടാർത്തേ കടന്നപ്പോഴും അവൻ തന്റെ ദൈവത്തെ ഉയർത്തി കാണിച്ചു. നിന്റെ താഴ്ചയിലും നിന്റെ പരിശോധനയിലും നിന്റെ ഉയർച്ചയിലും ഒരുപോലെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് അവന്റെ നാമത്തെ ഉയർത്തി കാത്തുവാൻ ഇന്ന് രാത്രി കാലം ഒരു സമർപ്പണ ജീവിതം നമുക്കുണ്ടായിരിക്കട്ടെ. അവസാനം സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനം, സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനം ചെയ്തപ്പോൾ ഒരു ഐഡിയ ജോസഫ് പറഞ്ഞുകൊടുത്തായിരുന്നു. കാരണം ഒരു ജ്ഞാനമുള്ള ഒരാളെ തെരഞ്ഞെടുത്ത് ഇതിന്റെ ചുമതല ഏൽപ്പിക്കണം. ഉടനെ ഫറവോൻ പറഞ്ഞു, നിന്നെ പോലെ വേറെ ഒത്തിരി കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജോസഫിനെ മിസ്രയേലിലെ പ്രൈം മിനിസ്റ്റർ ആക്കി, അവനെ ഫറവോന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് കയറ്റി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവനെ ഫറവോന്റെ നേതൃത്വത്തിൽ കയറ്റി, ഫറവോന്റെ മോതിരം അവനെ കിഴിച്ചു. മാന്നായ ഒരു വ്യക്തി ഈ രഥത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നടക്കുക, റോഡിന്റെ ഇരുവശങ്ങളിലും ഈ കാഴ്ച കാണാൻ, പുതിയ പ്രൈം മിനിസ്റ്ററെ കാണാൻ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുക. മുന്നേ നടക്കുന്ന വ്യക്തി പറയുന്നു, മുട്ടുകുത്തുവി എന്ന് പറയുമ്പോൾ എല്ലാവരും മുട്ടുകുത്തു. അന്ന് പുതിയ പ്രൈം മിനിസ്റ്ററെ കാണാൻ വന്ന കൂട്ടത്തിൽ നിശ്ചയമായും നമ്മുടെ പൊത്തിപ്പൻ ഭാര്യ വന്നു കാണും. അന്ന് മുട്ടുകുത്തിയ കൂട്ടത്തിൽ പൊത്തിപ്പന്റെ ഭാര്യ മുട്ടുകുത്തിച്ച ദൈവത്തെ ഞാൻ പുതുക്കിയാണ്. ദൈവത്തിന്റെ പൈതലെ നിന്റെ പ്രശ്നങ്ങൾ നടുവിൽ പലരും നിന്നെ മുട്ടുകുത്തിക്കാന്നൊക്കെ നോക്കുമ്പോൾ അതിന് നടുവിൽ നീ മുട്ടുകുത്താ നിന്നാൽ സമ്പതങ്ങളേതെങ്കിലും മറച്ചിട്ടുണ്ട്. നിന്നെ ആരെല്ലാം മുട്ടുകുത്തിക്കാൻ നോക്കിയോ അവരെയെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന ദൈവമാണ്. സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടോ. ഓരോരുത്തരും മുട്ടുകുത്താൻ തുടങ്ങി. ഇനി അടുത്തതായിട്ട് ദേശത്ത് വലിയ ക്ഷാമുണ്ടായി. ക്ഷാമുണ്ടായ സമയത്ത് അനേകം ധാന്യം കൊള്ളാൻ വന്ന കൂട്ടത്തിൽ ജോസേപ്പിന്റെ സഹോദരന്മാർ തന്നെ അവർ വലിയ ചാക്കൊക്കെ പിടിച്ച് നാലായി മടക്കി പിടിച്ച് ജോസേപ്പിന് അധികം ഇങ്ങനെ നിൽക്കുക. ജോസേപ്പ് ഇവരെ കണ്ടപ്പോൾ മനസ്സായി, എന്നാൽ ഇവർക്ക് ജോസേപ്പിന് മനസ്സായി. ജോസേപ്പ് ഇവരെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റുകാരാണ്. നമുക്ക് ഒരു കാര്യം നോക്കുന്നുണ്ടേ, ഈ സ്ഥാനത്ത് ഞാനാരെന്തെങ്കിലും തിരിച്ചു നോക്കി, ജോസഫിന്റെ സ്ഥാനത്ത് ഞാനും ഇരിക്കുക, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, ആരെങ്കിലും ആണ് ജോസഫിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നെങ്കിൽ ഒന്ന് ആര് നോക്കി എന്താ അവിടെ സംഭവിച്ചാൽ പോകുന്നു. ഞാൻ പറഞ്ഞിരിക്കാം, ജോസഫിന്റെ സഹോദരന്മാര് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഇത്രമാത്രം കുഴച്ചിലും പൊട്ടക്കലൊക്കെ പിടിച്ച അനുഭവങ്ങളെല്ലാം ഓർമ്മ വരും. അപ്പൊ ഇവരിങ്ങനെ ചാറ്റം പിടിച്ചോണ്ട് ഇവർ നിൽക്കുക. അപ്പൊ നമ്മളാണെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ, എടാ നീയൊക്കെ അല്ലേ കുറി ചാട്ടുക, നീയൊക്കെ നമ്മുടെ ആറാം ഭാഷയിൽ ചില പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്നാ എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇവരെ വിട്ട് കരയിപ്പിച്ച് വിഷമിപ്പിച്ച് വിട്ടാല്. എന്നാൽ അവിടെ ജോസേപ്പിന്റെ സാഹിഷ്ണത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേസ്തലോ, ഞാൻ ജോസേപ്പ് ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാമോ, നിങ്ങൾ ദേശത്തിന്റെ ഒറ്റുകാര, നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കാൻ വന്നവരാ. ഉടനെ ഇവരുടെ അനുഭവസാക്ഷ്യം പറയാൻ, ഇവരുടെ അനുഭവസാക്ഷ്യം പറയാൻ ഒന്നും ജോസേ പറഞ്ഞില്ല. സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ ചേർത്ത് പറയുന്നില്ല. എന്നാൽ ഇപ്പൊ ദേശത്തിന്റെ ദുർബല ഭാഗം ഒത്തു നോക്കാൻ വന്ന് പറയപ്പെട്ടവർക്ക് സാക്ഷ്യം പറയാതിരിക്കുന്ന സാക്ഷ്യം കേൾക്കണം. സാക്ഷ്യം പറയാം, ഞങ്ങളുടെ അപ്പന്റെ പന്ത്രണ്ട് മക്കൾ ആരും ചോദിച്ചു, ഒന്നും ചോദിച്ചില്ല, അനുഭവസാക്ഷ്യം പറയാം. അതൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അപ്പന്റെ പന്ത്രണ്ട് മക്കൾ പത്ത് പേർക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒരുത്തൻ വീട്ടിലുണ്ട്, ഒരുത്തൻ ചത്തുപോയി. ആരുടെ മുമ്പിലെ പറഞ്ഞറിയാമോ? ജോസഫിന് മുമ്പിൽ. അന്ന് ഒരു വാചകം കൂടെ പറഞ്ഞു എന്നറിയാമോ? ഞങ്ങളെല്ലാവരും പരമാർത്ഥികളാകുന്നു. പരമാർത്ഥികൾ സാക്ഷ്യമാകുന്നില്ല. ഇന്ന് രാത്രി കാലം ദൈവത്തിന് പ്രത്യേക തത്ത് ചെയ്യണം. നമ്മൾ സാക്ഷ്യം പറയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരു യോസേഫിന് മുമ്പിലാണ്. നോക്കുമ്പോൾ യോസേഫ് പെട്ടെന്ന് കയറി ചിറ്റണം നടത്തുന്ന യോസേഫ് അല്ല നമ്മുടെ യോസേഫ്. യോസേഫ് ഇടുന്നോ ഒരു സമയം വെച്ചിട്ടുണ്ട്. അന്ന് മല പുല്ല് വൈക്കോ ഇവകളാൽ പടവ വേരെല്ലാം കൊണ്ടുപോകും. ഇന്ന് രാത്രിക്കാലം നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മ കുറക്കാത്ത ദൈവം, നേരുള്ളവർക്ക് ഇരട്ടിൽ വെളിച്ചുറപ്പിക്കുന്ന ദൈവം, അവനോ നമ്മൾ ദൈവം. അവന്റെ മുമ്പിൽ നമ്മൾ നിനക്ക് നേരോട് നടക്കാം. യോസേഫ് പെട്ടെന്ന് വെളിപ്പെടുത്തിയില്ല. യോസേഫ് എപ്പോഴാ വെളിപ്പെടുത്തുന്നത് ഞാൻ പറയാം. നമ്മളാണെങ്കിൽ പെട്ടെന്ന് കയറി വെളിപ്പെടുത്തിയത്. യോസേഫ് വെളിപ്പെടുത്തുന്നത് ഇവർക്ക് നല്ലവണ്ണം ആകാരം കൊടുത്ത കൊടുത്ത് നടത്തിയതിനു ശേഷമാണ്. നിങ്ങളെ പ്രത്യേക ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകമായ വാചകമാണ്. ഇവർക്ക് ഭക്ഷണമുണ്ടല്ലോ, സഹോദരന്മാർക്ക് നല്ലവണ്ണം ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നിറഞ്ഞിരിക്കുന്ന സമയത്താണ് യോസേഫ് വെളിപ്പെടുത്താൻ തക്കണം എഴുന്നേറ്റു. അത് യേശുവിന്റെ സ്വഭാവമാണ്. യേശുവിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ എന്താ ഇവിടെ ശ്രദ്ധിക്കാത്തത്? യേശു ആ പത്രോസും ആ യേശു മരിച്ചു പോയെന്ന് കഥ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നമ്മുടെ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞേ. അവിടെ നിന്ന് ആ വേറെ ആറ് പേരുണ്ടായിരുന്നു. ആ ആറ് പേര് പറഞ്ഞു, ഞങ്ങൾ പറയാന്ന് അവർ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകും. തിബിരിയോസ് കടലിൽ എവിടെയൊക്കെയാണ് മീൻ കിട്ടുന്നതെന്ന് പത്രോസിനോട് ആരും പറയണ്ട. അവൻ നന്നായിട്ട് അറിയാം ഏതെല്ലാം സ്ഥാനത്ത് വല വീശിയാ മീൻ കിട്ടുമെന്ന്. നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് പത്രോസ്. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പുലർച്ചയായപ്പോൾ തിബിരിയോസ് കടലിന്റെ അങ്ങേക്കരയിൽ യേശു വന്നിരിക്കുക. യേശു വന്നിട്ട് ചോദിച്ചു, നമ്മളാരെന്നൊക്കെ പറഞ്ഞത്? പിന്മാറ്റക്കാരേ എന്ന് വിളിച്ചത്. എന്നാ യേശു വിളിച്ച എങ്ങനെ അറിയാമോ? കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, നോക്കണമേ, പിന്മാറ്റത്തിൽ പോയി വിട്ടതായ വല, ഉപേക്ഷിതായ വല, അതെല്ലാം തിരിച്ചെടുത്ത് പിന്മാറ്റത്തിലേക്ക് പോയ തന്റെ ശിക്ഷകത്തെ കണ്ടു കഴിഞ്ഞപ്പോ അവിടെ യേശു വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാണ്ടുണ്ടോ? ക്രൈസ്തലോ പറഞ്ഞതിന് കൊടുത്ത മറുപടി, നാദാരാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പറഞ്ഞ ചേച്ചി പറഞ്ഞ വാചകം പറയുന്ന വളരെ ശ്രീ ശ്രീ എന്ന് പറയും. ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും, നാദാ നിന്റെ വാക്കിൽ ഞങ്ങൾ വളയിറക്കാം. അവര് വാലയങ്ങളോട് ഇറക്കി അവിടെ വായിക്കുന്നു, വെറുത്ത മീൻകൂട്ടം വളിക്കാത്ത. വളിക്കാത്ത കയറിയപ്പോ നമ്മുടെ ജീവപത്രത്തിലൊക്കെ ഉണർവ് കാണും. അവര് ഈ 153 വലിയ മീന് പിടിച്ച് കരക്കിട്ടു. കരക്കിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരുന്നപ്പം യോഗന്നാ പറഞ്ഞു, ദേശമാണ് ദേശം പറഞ്ഞ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് എന്തോ യാത്ര വരും. ഞാൻ പറഞ്ഞ താല്പര്യം ഇങ്ങനെ പിന്നെ ഒരു ക്രമീകരണം ഒക്കെ ചെയ്തതിനു ശേഷമാണ് പത്രോസ് പ്രേസോട് പറയാൻ പോകുന്നത്. ഇങ്ങനെ 153 വലിയ മീൻ വലിച്ചു കയറ്റി കരക്കിട്ടതിന് ശേഷം യേശു പറഞ്ഞ അടുത്ത വാചകം ശ്രദ്ധിച്ചു. അതിങ്ങനെയാ, കുഞ്ഞുങ്ങളെ വന്ന് പ്രാധാന്യം കരിച്ചോളി. ദൈവങ്ങളെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, ഇവരെല്ലാരും വിശന്നിരിക്കുക. ഈ സമയം നമ്മളായിരുന്നെങ്കിൽ നീ ഒക്കെ ഞാൻ അങ്ങോട്ട് പോയ 3 ദിവസത്തിനകം ഇങ്ങനെ പിന്മാറ്റത്തിൽ പോയല്ലോ. നീ എന്നും പറഞ്ഞ പ്രയാസമുണ്ട്, അങ്ങനെ പിന്മാറ്റത്തിൽ പോയാൽ പരിജ്ഞാനത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ വാക്യം എബ്രായരെ വായിച്ചിട്ടില്ലേ? ഇതെല്ലാം അങ്ങോട്ട് വായിച്ച് ഇത് വിശന്നിരിക്കുന്നോട് ഇപ്പം പിന്മാറ്റത്തെ കുറിച്ച് ഓർപ്പിച്ച ബോധം വരുന്നു. വിശന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം ഭക്ഷണം ആവശ്യം. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാർത്ഥന കഴിച്ചോ. പറഞ്ഞു എല്ലാവരും പ്രാർത്ഥന കഴിച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോ യേശു കയറി, യോഗന്നാന്റെ മകനാ ശീമോച, നീ ഇവരുടെ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ക്രൈസ്തലോ അതുവരെ പിന്നാത്തെ തോൽപ്പിക്കാറില്ല. യേശു ഭക്ഷണം കൊടുത്ത് വയറിന് അറിഞ്ഞു കഴിഞ്ഞപ്പോ യേശു ചോദിക്ക, യോഗന്നാന്റെ മകനാ ശീമോനെ, നീ ഇവരുടെ അധികമായി സ്നേഹിക്കുന്നു, ഇണ്ടാ നോക്കുവോ ഭക്ഷണം കണ്ടിരിക്കുക. യേശു കൊണ്ട് ഭക്ഷണം കണ്ടിരിക്കുക, ഇരുന്ന് കേട്ടു നോക്കുന്നു. യോഗന്നാന്റെ മകനാ ശീമോനെ, നീ ഇവരുടെ അധികമായി എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം വന്നപ്പോഴത്തേക്ക് സീമോൻ പത്രോസ് പൊട്ടിക്കും. കർത്താവ് നീ സാഗരന്ന് പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇനി ഏരിയാവ് ഈ സഭയിൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരുടെ ജീവനെ പോലെ നിന്റെ ജീവനെ ഞാൻ ആക്കുന്നു. ഉടനെ ഏരിയാവുണ്ടല്ലോ ഒരു ദിവസത്തെ വൺകൂറി ചെന്ന് ഒരു ചൂറച്ചന്റെ കീഴേ കടന്നോട് പറയുക, മാതിയ ഗോവേ എന്റെ പ്രാർത്ഥനയെ എടുത്തുകൊള്ളണമേ. കർമ്മേലിന്റെ കൊടുവിടെ തീയറക്കിയവൻ, പ്രവചിച്ചവൻ, ദൈവത്തിന്റെ അകപ്പാട് വച്ചവൻ, അരമനിൽ ചെന്ന് ദൈവത്തിൽ ദൂരറിയിച്ചവൻ ഒരു സ്ത്രീയുടെ വാക്കിൽ അവൻ നിരാശപ്പെട്ട് സൂര്യത്തിന്റെ കീഴേകളെന്ന് പറയാണ് ആത്മഹത്യക്ക് വേണ്ടി വരുന്ന അവൻ പറയാ മതിയോ പോവേ എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് സ്വർഗത്തിന്റെ ദൈവം നോക്കി ചിരിക്കുക. ഇന്ന് രാത്രി കാലം നിരാശയുടെ സൂര്യത്തിന്റെ കീഴേ ഏതെങ്കിലും ജീവിതം നടക്കുന്നെങ്കിൽ മതി 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ജീവിതം ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ പൈതൃ സൂര്യത്തിന്റെ കീഴേ എഴുതേക്കാം. നിരാശ മാറത്ത് നിന്നെ അനുഗ്രഹിക്കണം. ദൈവ ശക്തനാണ്. നീ മതി എന്ന് പറയുമ്പോൾ പോരാ യാത്രയിപ്പിക്കുവാൻ നിന്റെ ദൈവ ശക്തനാണ്. മതിയോവേ എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ ഇതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു. ദൂതൻ വന്നിട്ട് ആ നീ ഇത്രയും വലിയ ശുശ്രൂഷ ഒക്കെ ചെയ്തിട്ട് എന്തോ പറയുന്നത് നീ ആത്മഹത്യക്ക് വേണ്ടി വരുന്നതാണോ എന്നെല്ലാം പറഞ്ഞ് അവനെ വഴക്ക് പറയല്ല. കടന്നു വന്ന ദൂതൻ വെറും കയ്യായിട്ടല്ല വന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കടന്നു വന്ന ദൂതൻ ഒരു നിർത്തി വെള്ളവും അപ്പവുമായി ആണ് ഏലിയാവിനെ കാണാൻ വന്നത്. ഏലിയാവേ പിന്മാറ്റക്കാര എന്നല്ല വിളിച്ചത്. ഏലിയാവേ എഴുന്നേറ്റ് തിന്നുക. അർത്ഥവാചകറിയാമോ? നിനക്ക് ദൂരയാത്ര ചെയ്യുവാറുണ്ട്. പലപ്പോഴും മതി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ദൂരച്ചന്റെ കീഴ കിടക്കുന്ന ജീവിതങ്ങളെ ഇക്കാലത്ത് കാണുവാനും കഴിയും. ജീവിതത്തിൽ പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് പരിശോധന സഹിക്കാൻ കഴിയാണ്ട് പ്രയാസങ്ങളാൽ ദുഃഖങ്ങളാൽ നിരാശ ദൂരച്ചന്റെ കീഴേ കിടക്കുന്ന ഏതെങ്കിലും ജീവിതം ഇന്ന് രാത്രി ചെയ്യുവാനെ കേൾക്കുന്നെങ്കിൽ കണ്ണേ ചുറ്ററിയുമായി ഇന്ന് രാത്രിക്കാരൻ നമ്മൾ ദൈവത്തെ കുളിക്കാംറിയാമോ? യോസേപ്പ് സഹോദരന്മാർക്ക് ആഹാരം എല്ലാം കൊടുത്ത് ഇവരെല്ലാം വയറ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോസേപ്പ് അങ്ങോട്ട് എഴുതി യോസേപ്പ് എഴുതിയിട്ട് പറഞ്ഞത് അറിയാമോ? ഞാൻ യോസേപ്പാകുന്നു. ഞാൻ മന്ത്രിയാണെന്നല്ല പറഞ്ഞത്, ഞാൻ യോസേപ്പാകുന്നു. മുമ്പ് ഒരു ഡിസ്ട്രിക്ട് വാസ് ഒരു ഇവാഞ്ചലിസ്റ്റുമായി അത്ര പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് വാസ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അങ്ങ് എഴുന്ന് ഇവാഞ്ചലിസ്റ്റ് നേരെ സുവിശേഷം നേരെ വെച്ചു, എടാ ഞാൻ ഒരു ഡിസ്ട്രിക്ട് വാസാന്ന് നിനക്ക് അറിയാമോ? ഇവാഞ്ചലിസ്റ്റ് അങ്ങ് വിറച്ചു പോയി. മകനെ യോസേപ്പ് എഴുന്നിട്ട് പറഞ്ഞെങ്കിലാ ഞാന് പ്രൈം മിനിസ്റ്റർ ആണെന്നല്ല, ഞാൻ യോസേപ്പ് ആകുന്നു. പ്രേസ്തലോ നിങ്ങൾ ഇസ്രയേലിലേക്ക് വിത്ത് കളഞ്ഞ യോസേപ്പാകുന്നു ഞാൻ എന്ന് പറഞ്ഞ പഴയ യോസേപ്പ് തന്നെ ഞാൻ. ദൈവം നിന്നെ എത്ര ഉയർത്തിയാലും ദൈവത്തിന്റെ പൈതൃ നിന്റെ പഴയ അവസ്ഥ നീ മറന്നു പോകരുത്. പ്രേസ്തലോ കൊട്ടാര സമാനമായ നിലയിൽ നിന്നെ ഉയർത്തിയാലും നീ പഴയ യോസേപ്പ് തന്നെയാണ്. ഞാൻ പഴയൊരു യോസേപ്പാകുന്നു എപ്പോഴും നിന്റെ ഓർമ്മയുണ്ടായിരിക്കണം. പ്രേസ്തലോ ദൈവ മക്കളെ മുമ്പ് സാക്ഷ്യം പറഞ്ഞ സഹോദരന്മാരാ ഞങ്ങളെല്ലാവരും പരമാർത്ഥികളാണ്. സാക്ഷ്യം പറഞ്ഞ സഹോദരന്മാര് യോസേപ്പ് എഴുന്നിട്ട് പറഞ്ഞു ഞാൻ യോസേപ്പാണെന്ന് പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞ പുള്ളികളെല്ലാം മുട്ടുകളാറിപ്പോയി. നിങ്ങൾ നാട്ടിൽ നോക്കി അതൊന്ന് ഭാവനയെ കണ്ടേ സഹോദരന്മാരുടെ നിപ്പ് അവർ കീടാ പറച്ചുപോയി. എന്റെ ദൈവമേ ഞങ്ങൾ അരമണിക്കൂർ മുമ്പാണല്ലോ സാക്ഷ്യം പറഞ്ഞത് ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. ഇവൻ ചത്തുപോയെന്ന് പറഞ്ഞാണല്ലോ അവനാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ഇവൻ പേടിച്ചു പോയിരുന്നു എന്നാ യോസേപ്പ് പേടിച്ചു വെച്ചിരുന്നത് പറഞ്ഞ വാചനം അറിയാമോ? ഒരാശ്വാസത്തിന്റെ വാചനമാകുന്നത്. പ്രേസ്തലോ എന്റെ ദൈവമക്കളെ നമ്മൾ ഏത് സ്ഥാനത്തും മറ്റുള്ള ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. ഒരു യോസേപ്പിനെ പോലെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കുള്ളതായ ഒരു സഹിഷ്ണുത നമ്മളിലേ കടന്നു വരട്ടെ. പ്രേസ്തലോ യോസേപ്പ് പറഞ്ഞ വാചനം അറിയാമോ? നിങ്ങളല്ലെന്ന് പ്രേസ്തലോ നിങ്ങളല്ലെന്ന് അതിനൊരു സ്തോത്രം പറയണം. അടുത്ത വാചന കിട്ടി പറഞ്ഞാൽ മതി. പ്രേസ്തലോ നിങ്ങളല്ല എന്റെ ദൈവമത്രേ എന്നെ ഇങ്ങോട്ടയച്ചത്യങ്ങളുടെ അറിവിൽ അവർ കാണുന്നത് ദൈവത്തിന്റെ കരമാണ്. സത്യങ്ങൾ കൂടെ ദുഃഖങ്ങൾ കൂടെ പരിശോധന കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേത്തല്ലോ നിന്റെ പ്രശ്നങ്ങളുടെ അറിവിൽ മാനുഷികമായ കരങ്ങളിലേക്ക് നോക്കാതെ നിന്റെ പ്രശ്നങ്ങളുടെ അറിവിൽ നിന്റെ ദൈവത്തിലേക്ക് നോക്കേത്തോ അവൻ ശരിയായി മനസ്സായി. എന്തറിയാമോ? നിങ്ങളല്ല എന്റെ ദൈവം അത്ര എന്നെ ഇങ്ങോട്ട് അയച്ചത്. ക്രൈസ്തലോ ഏത് സാഹചര്യത്തിലും നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു വലിയ ഉദ്ദേശം ഉള്ളതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ക്രൈസ്തലോ മോശ യോസേപ്പിനെ അനുഗ്രഹിക്കുന്ന വാചകങ്ങളിൽ ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അത് ഇങ്ങനെയായിരിക്കുന്നത്, മോശ സഹോദരന്മാർ ഇടയിൽ ഒരു പ്രഭുവിനെ പോലെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു പ്രഭുവിനെ പോലെ ഉയർത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഇന്ന് രാത്രി കാലം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന, പരിശോധനയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ മകന് ഈ പരിശോധന സഹിക്കുക. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു യോസേഫിനെ ഉയർത്തിയ ദൈവം, ഒരു യോസേഫിനെ പ്രഭുവാക്കിയ ദൈവം, ഒരു അബ്രഹാമിനെ പ്രഭുവാക്കിയ ദൈവം, ഇന്ന് രാത്രി കാലം നിന്നെ ഉയർത്തുവാൻ തക്കനാകിയാൽ ദൈവത്തിന്റെ വിലമുള്ള കരത്തിൽ കീഴേ താനിരിക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഴ്ത്തത്തിൽ ജയിക്കുന്ന ജീവഗിരിയുടെ പ്രാപിക്കും. നമ്മുടെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങളെ കണ്ട്, നമ്മുടെ മുമ്പിൽ കാണുന്ന പർവ്വതങ്ങളെ കണ്ട് ഇന്ന് രാത്രി കാല ഭാരപ്പെടുന്ന ജീവിതമേ, തെരുബാബേന്റെ മുമ്പിലുള്ള മഹാപർവ്വത്തെ സമഭൂമിയാക്കിയതായ ദൈവം, നിന്റെ മുമ്പിൽ കാണുന്ന പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ ഇന്ന് രാത്രി കാല സമഭൂമിയാക്കി മാറ്റുവാൻ കഴിയും. അവന്റെ കാര്യം ഇന്ന് രാത്രി കാല താണിരിക്കുക, പരീക്ഷ സഹിക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാറ്റം ചെയ്ത് ജീവഗിരിയെ പ്രാപിക്കും. പ്രശ്നങ്ങൾ കൂടി കയറ്റി അറിയപ്പെടാറ് അത്രകാലം പറഞ്ഞ് അത്രകാലേ ഞാൻ നിന്നെ അറിയുന്നു. ശ്രേഷ്ഠനം ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ജയിച്ചിരുന്ന അപ്രകാമനെയാണ് യജമാനേ എന്ന് വിളിച്ചത്. ക്രൈസ്തവോ പ്രശ്നങ്ങൾ ജയിച്ചിരുന്നതായ യോസേഫിനെയാണ് മോശമെന്നത് അവർ സഹോദരന്മാരിൽ പ്രഭുവാണെന്ന്. ക്രൈസ്തവോ ഇന്ന് രാത്രി കാലം നമ്മളെ ഉയർത്തുവാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്, ഉയർത്തുവാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്. എന്റെ മറക്കാറ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് രണ്ടുമൂന്ന് പേര് വളരെ പ്രശ്നങ്ങളാൽ കടന്നു വരുവാൻ കഴിയായി. അതൊരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തക്കണം വളരെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രശ്നങ്ങൾ സഹിക്കുന്ന വ്യക്തികളെ ക്യൂറ്റിലും സൗഹൃദ പ്രദേശത്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന് ഇളവേ, നമ്മൾ ഇത്രത്തോളം കരുതി ദൈവം, നമ്മൾ ഇത്രത്തോളം സൂക്ഷിച്ച ദൈവം, നമുക്ക് ആരോഗ്യം തന്ന്, നമുക്ക് ജോലി തന്ന്, ഔദ്യമായി നല്ലതെന്ന് അപകടങ്ങൾ മോടിച്ചു വിട്ട് ഇത്രത്തോളം നമ്മളെ സൂക്ഷിച്ച ദൈവത്തെ നമ്മുടെ കാലങ്ങളെ കുറിച്ച് ഒന്ന് സ്തുതിക്കാം. പ്രശ്നങ്ങൾ കൂടി കയറിയിറങ്ങുമ്പോഴാണ് ആരാണ് ഭക്ഷണം തിരിച്ചറിയുന്നത്, പ്രശ്നങ്ങൾ കൂടി കയറിയിറങ്ങുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ആരാണ് തിരിച്ചറിയുന്നത്. അവിടെ ഇന്ന് രാത്രി കാലം പ്രശ്നങ്ങൾ സഹിപ്പാൻ തക്കണം ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ദൈവത്തിന്റെ ദാസൻ രാത്രി ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്ക് പ്രശ്നം സഹിക്കാൻ വയ്യ, എനിക്ക് പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യ, എന്നെ സഹായിക്കണമേ. താൻ അതുപോലെ കഷ്ടങ്ങൾ കൂടി ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മുൻപാകെ വളരെ കറങ്ങി, കർത്താവ് എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ താൻ ഒരു ദർശനം കണ്ടു. ആ ദർശനം ഇങ്ങനെയായിരുന്നു, തന്റെ അരിക്കൽ കർത്താവ് വന്നിരിക്കുന്നു, മകനെ എഴുന്നേക്കാൻ പറഞ്ഞു, എന്റെ കൂടെ വരാൻ പറഞ്ഞു, ഒരുമിച്ച് അങ്ങോട്ട് പോവുക, ഒരു വെണ്ടത്തി എന്ന് പറഞ്ഞു. അവിടെ അനേക കുരിശികൾ കിടക്കുന്നത്, ആ നൂറ് കണക്കിന് ക്രൂശികൾ കിടക്കുന്നു, ഈ ക്രൂശ് എടുക്കാൻ പറഞ്ഞു. അവൻ ആ ക്രൂശയെ പിടിച്ചു നോക്കിട്ട് പറഞ്ഞു, എനിക്കെടുക്കാൻ വയ്യ, എനിക്കെടുക്കാൻ വയ്യ, ഭാരമാണെന്ന് പറഞ്ഞു. അവിടെ കിടന്ന അനേക ക്രൂശികൾ അവനെ കൊണ്ട് എടുപ്പിക്കാൻ തക്കണം നോക്കി. അവൻ പറഞ്ഞു, കർത്താവ് എനിക്കിത് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അവസാനം ഒരു ക്രൂസ് കാണിച്ചു, നീ അതെടുക്കാൻ പറഞ്ഞു, അതെടുത്തു പറഞ്ഞു അത് പൊങ്ങിപ്പോയി, കർത്താവ് ഇതെനിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഇത്തരോ ഉടനെ യേശു പറഞ്ഞു, മകനെ നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്രൂസ് ഇതാണ്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ, പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ സഹിപ്പാൻ കഴിയുന്നതിന് മീതെ നമ്മുടെ ദൈവം നമ്മെ അഥവാ പരീക്ഷ തന്നാൽ അതിനോടുകൂടെ നീക്കുമോക്ക് നൽകുന്ന ഒരു ദൈവമാണ്. പരീക്ഷ സഹിക്കുക, ഈ രാത്രി കാലം നമുക്ക് സഹിക്കാം, അതിന് വേണ്ടി താഴ്ത്തിക്കൊടുക്കാം. ഈ വചനങ്ങളാകെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ വലിയ ദാസനോട് സമയോട് തന്നെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം തന്നുകൊണ്ടും ഞാൻ ഏവാദ ശുശ്രൂഷ നിവേദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്റെ കഷ്ടങ്ങൾ
കർത്താവിനെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ആശ്രയം നമ്മുടെ മധ്യത്തിൽ അയച്ചതിനാൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി നൽകിയ വചനങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സൂക്ഷിച്ച പരിപാലനത്തിനായി